സരസ്വതി ടീച്ചറുടെ പെണ്ണു കാണലും ഞാൻ വരുത്തി വെച്ച പുകിലും ഇന്നസെന്റ് കഥകൾ. ഇരിങ്ങാലക്കുട ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം അന്നവിടെ മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനായിരുന്നു ഹെഡ് മാസ്റ്റർ. ടീച്ചേഴ്സ് റൂമിൽ ടീച്ചർമാർ തമ്മിൽ ഓരോ വിദ്യാർത്ഥിയെക്കുറിച്ചും പറയും. 8F ഒരുത്തിനുണ്ട് പേര് ഇന്നസെന്റ് അല്ലെങ്കിൽ സദാശിവൻ, അവന്മാർ കുഴപ്പക്കാരാണെന്ന മട്ടിൽ. അന്ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും മാഷാകാനുള്ള പ്രായമുണ്ട് എനിക്ക്. അങ്ങനെ എനിക്ക് പുതിയൊരു ടീച്ചർ വന്നു, പേര് സരസ്വതി. എല്ലാവരെയും പരിചയപ്പെട്ടു, ഞാനും പേര് പറഞ്ഞു. ഞാൻ എന്റെ പേര് പറയുമ്പോൾ ടീച്ചർക്ക് മനസ്സിന്റെ ഉള്ളിൽ നീയാണല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാമട എന്ന ചിന്തയായിരിക്കും. അപ്പോൾ എന്റെ ഉള്ളിൽ, ടീച്ചറെ വേഷം കൊട്ടൊന്നും എന്റെ അടുത്ത് എടുക്കേണ്ടെന്നും, ക്ലാസ്സിൽ 3-ാം കൊല്ലമാണ് മനസ്സിലായോ എന്നുമായിരുന്നു. സരസ്വതി ടീച്ചർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഡൽഹി ഹൗസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങളെ കുറിച്ചായിരുന്നു അത്. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, റോഡുകൾ, തോടുകൾ, പാലങ്ങൾ. ടീച്ചർ പേര് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നസെന്റ് എന്ന് തെളിച്ചു പറഞ്ഞിരുന്നില്ല, വിൻസെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നസെന്റ് വന്നിട്ടില്ല എന്ന് ടീച്ചർ തെറ്റിദ്ധരിച്ചിരിക്കാം. ടീച്ചർ ഹാജർ പട്ടിക നോക്കിയപ്പോൾ വിൻസെന്റ് എന്നൊരു കുട്ടിയില്ല. എന്താ പേര്? ടീച്ചർ വീണ്ടും ചോദിച്ചു. വിൻസെന്റ്. എന്താ ശരിക്കും പേര്? ഇന്നസെന്റ്. അപ്പൊ ആദ്യം പറഞ്ഞത് ഇവർ വിൻസെന്റ് എന്നും വിളിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ടീച്ചർക്ക് ചിരിയും വരുന്നുണ്ട്. എന്നോട് പിന്നീട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലാകുന്നത് ഡൽഹി ഹൗസി പ്രഭു മറന്ന പരിഷ്കാരങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന്. ടീച്ചർ എന്നോട് ചോദിച്ചു, ഇത് 3-ാമത്തെ വർഷമാണ്, 3rd year. 3rd year? അതെ, 3-ാമത്തെ കൊല്ലം. ആദ്യമേ ഞാൻ ചോദിച്ചല്ലോ, 1-ാം കൊല്ലവും 2-ാം കൊല്ലവും തോറ്റ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കാൻ. താൻ എഴുന്നേറ്റ് നിന്നില്ലല്ലോ, ഞാൻ 3rd year അല്ലേ. ടീച്ചർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. പഠിപ്പിക്കുന്ന സമയത്ത് ഫ്രഞ്ച് വിപ്ലവത്തെപ്പറ്റി ടീച്ചർ ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞുകൊടുത്തു, വോൾട്ടയർ, റൂസോ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. ടീച്ചർ പറഞ്ഞു, ഈ ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ തന്നെ വേറെ ഏതോ ഗുലുമാലുണ്ട്, അതും 25 പ്രാവശ്യം വീതം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു, എഴുതാൻ പറ്റില്ല. അതെന്താ എഴുതാൻ പറ്റാത്തത്? ഞാനിത് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒരു കുട്ടിക്ക് എത്രമാത്രം ഇമ്പോസിഷൻ എഴുതാൻ സാധിക്കുന്നു നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം. സ്നേഹം കൊണ്ട് പറയാ ടീച്ചറെ, എഴുതാൻ പറ്റില്ല. ഒരു വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. ഞാൻ വീട്ടിൽ വന്നു, സാറ്റർഡേ, സൺഡേ 2 ദിവസമുണ്ട്, എന്നാലും എഴുതി തീരില്ല. തിങ്കളാഴ്ച ചെല്ലുമ്പോൾ ഇത് കാണിച്ചില്ലെങ്കിൽ അനുസരണക്കാരെന്ന് പറഞ്ഞ് വൈലോപ്പള്ളിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ശനിയാഴ്ച സൈക്കിള് വാടകയ്ക്കെടുത്ത് ടീച്ചറുടെ വീടിന് മുന്നിലെത്തി. ഒരു നായര് പാലും കൊണ്ടുപോകുന്നു. ഞാൻ ചോദിച്ചു, ഇതാ സരസ്വതി ടീച്ചറുടെ വീടല്ലേ? അയാൾ പറഞ്ഞു, അതെ, അറിഞ്ഞില്ലേ, സരസ്വതി ടീച്ചറെ പെണ്ണു കാണാൻ വരണ ദിവസമാ. ടീച്ചറുടെ ഗേറ്റിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയി. ടീച്ചർ അവിടെ ഒരു തുണി അഴയിലിട്ടപ്പോൾ എന്നെ കണ്ടെങ്കിലും കാണാത്തതുപോലെ നിന്നു. ഞാൻ ചെറുതായി ഒച്ചയുണ്ടാക്കി. ടീച്ചർ ചോദിച്ചു, എന്താ? അതിലെ വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ടീച്ചറുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. എന്താടോ? ഞാൻ ടീച്ചറെ കാണാൻ വന്നതാ. ടീച്ചർ ചോദിച്ചു, എന്താ കാര്യം? ടീച്ചറെ, നമ്മൾ ഇന്നലെ പറഞ്ഞ ഡൽഹി ഹൗസും മറ്റും 50 പ്രാവശ്യം എഴുതാൻ 2 ദിവസം വിചാരിച്ചിട്ട് നടക്കില്ല. അതൊരു 5-5 പ്രാവശ്യം ആക്കി തരുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. സ്കൂളിലെ കാര്യങ്ങൾ വീട്ടിൽ പറയേണ്ടെന്നായി ടീച്ചർ. ഞാൻ സരസ്വതി ടീച്ചറുടെ അച്ഛൻ്റെ അടുത്ത് 5 പ്രാവശ്യമായിട്ട് കുറച്ചു തരാൻ മോളോട് പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരു മാഷായിരുന്നു. ഇത് മത്തിയും ചാളയും ഒന്നും അല്ലല്ലോ, വില കുറച്ചെന്ന പോലെ ചോദിക്കാമെന്നായി അദ്ദേഹം. നിവൃത്തിയെടുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സരസ്വതി അയാൾക്കൊന്ന് കുറച്ചു കൊടുക്കാനാ പറയുന്നതെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. കുറച്ചു കൊടുക്കൽ ഇവിടില്ലെന്ന് പറഞ്ഞേക്കെന്നായിരുന്നു ടീച്ചറുടെ മറുപടി. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തോടെ പുറത്തേക്ക് വന്നു. വൈലോപ്പിളി അറിഞ്ഞാൽ തിങ്കളാഴ്ച എൻ്റെ ശവോടപ്പാണ്. അങ്ങനെ ഓരോന്നും ആലോചിച്ചു. ഞാൻ സൈക്കിൾ സ്റ്റാൻഡിനെടുത്തപ്പോൾ ഒരു കാറ് ടീച്ചറുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. ഒരു ചെറുപ്പക്കാരനടക്കം 3-4 പേർ കാറിൽ നിന്നിറങ്ങി അകത്തോട്ട് പോയി. ഞാൻ ആലോചിച്ചു, എന്താ വേണ്ടേ? നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്കും ഈ ബുദ്ധിയൊക്കെ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അവിടുന്ന് പതുക്കെ നടന്നു ചെന്ന് ആ ഗേറ്റിൻ്റെ തൊട്ട് മുന്നിൽ ചെന്നു. അവരൊക്കെ അകത്ത് കടന്നിരിപ്പുണ്ട്. ടീച്ചർ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നു. ഞാനെങ്ങനെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് നല്ല പ്രായമുണ്ടെന്ന് ഓർക്കണം. ഞാൻ നോക്കിയപ്പോൾ, ഒന്നും എഴുതണ്ട, പൊക്കോ പൊക്കോ എന്ന് ടീച്ചർ. പെണ്ണു കാണാൻ വന്നിരിക്കുന്ന ചെറുക്കനൊക്കെ ആലോചിക്കില്ലേ, ഈ ടീച്ചർക്കെന്താ ഇങ്ങനെ ഒരു ഏർപ്പാടെന്ന്. ഇങ്ങനെ ഒരുത്തൻ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ. ടീച്ചർ അത് എഴുതണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കൈ കാണിച്ചു. തിങ്കളാഴ്ച ഞാൻ ക്ലാസ്സിൽ വന്നു, ഒന്നും എഴുതിയില്ല. ബെല്ലടിച്ചിട്ട് പോകണ നേരത്ത് ടീച്ചർ നന്ദി സൂചകമായി എന്റെ മുഖത്ത് നോക്കിയെന്ന് ചിരിച്ചു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, എനിക്കും വയസ്സായി. അപ്പം എനിക്കൊരു കത്ത് വന്നു. പ്രിയമുള്ള ഇന്നസെന്റ് എന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചറുടേതായിരുന്നു ആ കത്ത്. അന്ന് ടീച്ചറെ കണ്ട ആളെ തന്നെ വിവാഹം ചെയ്തുവെന്നും പറഞ്ഞു. ഒരു ദിവസം ഫോൺ നമ്പർ അയച്ചു തന്നു. ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോൾ ടീച്ചർ വിങ്ങിപ്പൊട്ടി. ടീച്ചർക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം എറണാകുളത്തൊരു ഹോട്ടൽ കാണത്തിന് ഞാൻ പോയി. സംഘാടകർ എനിക്കൊരു പൂ കൊണ്ടുള്ള ബൊക്ക തന്നു. അത് നോക്കിയിരിക്കുമ്പോൾ ഒരാൾ അടുത്തു വന്നു. ഇന്നസെന്റ്, സരസ്വതി ടീച്ചറെ അറിയില്ലേ? അറിയുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഒന്ന് മരിച്ചുപോയെന്നും തൃപ്പൂണിത്തുറയിലാണ് വീടെന്നും പറഞ്ഞു. ഇന്നിവിടെ വരുമെന്നതിനാൽ വിവരം അറിയിക്കാൻ ടീച്ചറുടെ ഭർത്താവ് തന്നെ ചുമതലപ്പെടുത്തിയതാണെന്നും അയാൾ പറഞ്ഞു. ഞാൻ ആ പൂവുമായി അവിടേക്ക് പോയി. ടീച്ചറുടെ ഭൗതിക ദേഹത്തിനരികിൽ ആ പൂവ് വെച്ചു. ടീച്ചർ പഠിപ്പിച്ച ആ പഴയകാലം എൻ്റെ മനസ്സിൽ തിരയിളക്കി. കണ്ണു നിറഞ്ഞുപോയി.